You're with SBS Radio.
നമസ്കാരം, ശ്രീ സജി മോൻ ജോൺ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ഈ വർഷം ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം മേഖലകളെയാണ് എ ടി ഒ ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു മേഖല എന്നുള്ള രീതിക്ക് പുറമെ റാൻഡമായിട്ടുള്ള പിക്കിംഗ് എന്നുള്ള കാര്യമാണ് എ ടി ഒ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
ഈ വർഷം എ ടി ഒയിൽ കൂടുതലായിട്ടും റാൻഡം പിക്കപ്പിനെ പറ്റി കൂടുതൽ അനൗൺസ് ചെയ്യാനുള്ള ഇടയുണ്ടായിട്ടുണ്ട്. നേരത്തെ നമ്മളൊരു പ്രോഗ്രാം ബേസ്ഡ് ആയിരുന്നു അവർ ഓഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ റാൻഡം ആയിട്ട് അതിനകത്ത് പ്രത്യേക ഒരു ക്രൈറ്റീരിയ വെക്കാതെ ആരെ വേണമെങ്കിലും എപ്പം വേണമെങ്കിലും അങ്ങനെ ഒരു സെർട്ടൺ പീപ്പിളിനെ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടാക്സ് റിട്ടേൺ അവർ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യുമെന്നാണ് ഈ പ്രാവശ്യം കൂടുതലായിട്ട് അനൗൺസ് ചെയ്യുന്നത്.
അപ്പോൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റാൻഡം പിക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണമല്ല, അതായത് ആരെ വേണമെങ്കിലും
എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ എമൗണ്ടോ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഒരു പർട്ടിക്കുലർ ജോബ് അങ്ങനെ അല്ലാതെ ഏത് പ്രൊഫഷനിൽ നിന്നോ ഏത് ഇൻകം ലെവലുള്ള ആൾക്കാരെയും വേണേ അവർക്ക് പിക്ക് ചെയ്യാം.
ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒരു തീരുമാനം ഈ വർഷം എടുക്കാനുള്ള പ്രത്യേക കാരണം വല്ലതും ഉണ്ടോ?
എ ടി ഒയിൽ സെയിം കാറ്റഗറിയിലുള്ള ആളുകളുടെ ക്ലെയിമുകളുണ്ടായ ഒരുപാട് വേരിയേഷൻ വന്നത് എ ടി ഒക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് മെയിൻ ആയിട്ട് ആ ഒരു ഏരിയയിലോട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ജോയിലെ അതിൽ പല റീസൺ കൊണ്ട് അങ്ങനെ കിട്ടാർക്കില്ല, അവർക്കൊരു സ്കെയിലിൽ അവർ മോണിറ്റർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു ലെവൽ അങ്ങനെയൊക്കെ ക്രൈറ്റീരിയയിലായിരുന്നു കൂടുതലും പിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി ഗവൺമെന്റ് കുറച്ച് ഫണ്ടും എക്സ്ട്രാ എ ടി ഒക്ക് റിസോഴ്സസിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തു.
ഓക്കെ, ഇത് കൂടാതെ പൊതുവെ ഏതൊക്കെ മേഖലകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് എ ടി ഒ ഈ വർഷം ടാർഗറ്റ് ചെയ്യുന്നത്?
എ ടി ഒ ഈ വർഷം ടാർഗറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ ആയിട്ട് മൂന്ന് ഏരിയയാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസിന്റെ ഏരിയ, അപ്പം അതിൽ നോർമൽ എംപ്ലോയ്മെന്റ് അങ്ങനെയുള്ള ഏരിയയിൽ വരുന്നു. രണ്ടാമത് ബിസിനസ് ഏരിയ, പിന്നെ മൂന്ന് ഇൻവെസ്റ്റ്മെന്റ് ഏരിയ. അങ്ങനെ മൂന്ന് ഏരിയയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്ന മെയിൻ ഏരിയ ആയിട്ട് പറഞ്ഞത്.
അപ്പോൾ ജോലി സംബന്ധമായ ചിലവുകളുമായി ബന്ധപ്പെട്ട് ആണ് ഒന്ന്, മറ്റൊന്ന്
ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് യൂബർ, എയർബിഎൻബി, ബിറ്റ്കോയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ.
ഓക്കെ,
പിന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയുടെ കുറച്ച് ഏരിയ.
ജോലി സംബന്ധമായ ചിലവുകൾ എന്താണ്
അവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന? മെതിനായിട്ട് ഒരു ഫോർ ഐറ്റംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ട്രാവൽ, ഒന്ന് സെക്കൻഡ് യൂണിഫോം, തേർഡ് ഹോം ഓഫീസ്, പിന്നെ ഫോർത്ത് സെൽഫ് എഡ്യൂക്കേഷൻ. ആ ഒരു ഏരിയയിൽ വരുന്നതായിരിക്കും അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി എ ടി ഒക്ക് കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റിൽ കൂടുതലും യൂണിഫോം എക്സ്പെൻസസ് വളരെ ഓവറായിട്ട് ക്ലെയിം ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തതായിട്ട് എ ടി ഒ കണ്ടെത്തിയുണ്ടായി. അപ്പോൾ ആ ജനറൽ കൺസെപ്റ്റിൽ ഉണ്ടാകുന്ന മാറ്റം എ ടി ഒ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനാണ് കൂടുതൽ ശ്രമിക്കുന്ന ഈ വർഷം.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ യൂണിഫോമും ഹോം ഓഫീസും കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്?
ശ്രദ്ധിക്കാനുള്ളത് കൂടുതലും റാൻഡ് ജസ്റ്റ് നോർമലി ഒരു ട്രെൻഡ് ഉണ്ട് ആളുകൾക്ക് ജസ്റ്റ് യൂണിഫോം ഒരു ഫിക്സഡ് എമൗണ്ട് അങ്ങ് ആഡ് ചെയ്യുന്ന ഒരു പ്രവണത കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ അതിൽ ഈ വർഷം അവർ പറയുന്ന കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് അതിൽ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിൽ കുറച്ചുകൂടെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം, റെക്കോർഡ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു എംപ്ലോയി ഒരു വർഷത്തിൽ ഫുൾ ഇയർ വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും, അവർക്കുണ്ടാകുന്ന എക്സ്പെൻസസ് കമ്പയർഡ് ടു അതേസ് സെയിം ആയിരിക്കില്ല. പക്ഷേ മിക്കവാറും ടാക്സ് റിട്ടേണുകൾ, ടാക്സ് ഏജൻസും ക്ലയൻസും അവരൊക്കെ 150 ഫോർ ലോണ്ടറി എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു 150 ഫോർ ഷൂസ് ജസ്റ്റ് വിത്തൗട്ട് എനി പർട്ടിക്കുലർ എമൗണ്ട് ഇല്ലാതെ ആഡ് ചെയ്യാറുണ്ട്. സ്പെഷ്യലി യൂണിഫോം ആവശ്യമുള്ളതാണോ, യൂണിഫോം വേണ്ടാത്ത ആളുകളാണോ, നോർമൽ നമുക്ക് ലോഗോഡ് യൂണിഫോം മാത്രമേ ഏറ്റവും ക്ലെയിം ആയിട്ട് അലവ് ചെയ്യാറുള്ളൂ. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന യൂണിഫോം പിന്നെ വീണ്ടും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ അത് ഏറ്റവും കണ്ടുപിടിച്ചിരിക്കുന്നത് കൂടുതൽ ട്രാവൽ, അതും ഈ പറയുന്നത് പോലെ കറക്റ്റ് റെക്കോർഡുകൾ ഇല്ലാണ്ട് ഒരു ആവറേജ് ഒരു റീസണബിൾ എമൗണ്ട് വെച്ച് ക്ലെയിം ചെയ്യുന്നതായിട്ട് ഏറ്റവും കഴിഞ്ഞ ഓഡിറ്റുകൾ വ്യക്തമായിട്ടുള്ളതുകൊണ്ട് അവർ ഈ വർഷം കൂടുതൽ റെക്കോർഡിക്കലി ഇത് നമ്മൾ പ്രോപ്പർ റെക്കോർഡ് ഉണ്ടായിരിക്കണം, ഏറ്റവും ആവശ്യപ്പെട്ടാൽ നമ്മുടെ കയ്യിൽ അതിന് പ്രൂവ് ചെയ്യാവുന്ന റെക്കോർഡുകൾ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ഏരിയയിൽ തന്നെ ട്രാവൽ എടുത്തിരിക്കുന്നത്.
ഓക്കെ,
കൂടാതെ ട്രാവൽ നമുക്ക് വർക്ക് ടു ഹോം ആൻഡ് ബാക്ക് പ്രൈവറ്റ് എക്സ്പെൻസസ് ആണ്. അത് ഒരുപാട് ടാക്സ് പേയേഴ്സ് അത് കൺസിഡർ ചെയ്യാതെ വർക്ക് റിലേറ്റഡ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ക്ലെയിം ചെയ്യുന്നതായിട്ട് എ ടി ഒ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു വിഭാഗങ്ങളിൽ പൊതുവെ ആളുകൾ ഒരു എല്ലാ വർഷവും ഒരു നിശ്ചിത തുക അങ്ങ് എഴുതുന്ന ഒരു പ്രവണത ഉണ്ടെന്നാണ് പറയുന്നത്.
അതാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്, ഒരു റീസണബിൾ എമൗണ്ടിൽ ഒരു റെക്കോർഡ് ഒരു ഓഡിറ്റിൽ കൂടുതൽ പേരിലും അവർക്ക് 97% ആണ് ഏറ്റവും കഴിഞ്ഞ വർഷം പറയുന്നത്. അവരിലെ മിക്കവാറും പേരിലും റെക്കോർഡ് പ്രോപ്പറായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട്
അതുകൊണ്ട് അവരതിനെ കൂടുതൽ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്.
ഇനി ബിസിനസ് സംബന്ധമായ ഒരു മേഖലയും ഉണ്ടല്ലോ, യൂബർ ഉപയോഗിക്കുന്നവർ, അതുപോലെ തന്നെ മറ്റ് എയർ ബി എൻ ബി പോലുള്ള ഹോട്ടൽ സേവനങ്ങൾ, ഇവയുടെ കാര്യത്തിലും പ്രത്യേകമായിട്ട് ടാർഗറ്റ് ചെയ്യുമെന്നാണല്ലോ പറയുന്നത്.
കഴിഞ്ഞ രണ്ട് വർഷങ്ങളോടുമായി ഏറ്റവും നമുക്ക് ആളുകൾക്ക് ലെറ്റേഴ്സ് അയക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യൂബർ ഇങ്ങനെയുള്ള ബിസിനസ് അവർ ഡേറ്റാ മാച്ചിങ്ങിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അങ്ങനെയുള്ള ടാക്സ് റിട്ടേൺ ഡിക്ലെയർ ചെയ്യാത്ത ആളുകൾക്കാണ് സാധാരണ ലെറ്റർ വരികയും പിന്നെ അവർക്ക് പെനാൽറ്റി ചാർജ് ചെയ്യാനുള്ള പോസിബിലിറ്റി വരുന്നത് മുമ്പോട്ട്.
ഓക്കെ, അപ്പോൾ എങ്ങനെയുള്ള ഒരു തെറ്റായിട്ടുള്ള ക്ലെയിംസ് ആണുള്ളതെന്ന് ഒന്ന് കുറച്ചുകൂടെ വിശദീകരിക്കാം.
പക്ഷേ ഒരുപാട് പേർ ടാക്സ് റിട്ടേൺ പോലും ലോഡ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നതെന്ന്. ഇതൊക്കെ ഒരു റീസണബിൾ എമൗണ്ട് താഴെയാണ്, ഇറ്റ്സ് നോട്ട് റിക്വയർഡ് എന്നുള്ള ലെവലിലാണ് പല ടാക്സ് പേഴ്സൺ ട്രീറ്റ് ചെയ്യുന്നത്. യൂബർ അണ്ടർ ദ ടാക്സി ലോ നമ്മൾ ഓരോ ഈവൻ വൺ ഫ്രം സിംഗിൾ ഡോളർ നമ്മൾ ജി എസ് ടി രജിസ്റ്റർ ചെയ്ത് ടാക്സ് റിട്ടേൺ ചെയ്യണമെന്നുള്ളതാണല്ലോ. അതുപോലെ ബാക്കിയുള്ള ഈ സ്മോൾ ബിസിനസ് എല്ലാം നമ്മൾ ഇൻഡിവിജ്വൽ ഇൻകം ടാക്സിൽ നമ്മൾ ആഡ് ചെയ്യാൻ മറക്കാൻ പാടില്ല.
ഓക്കെ,
ഓൺലൈൻ ട്രേഡിംഗ് ഉള്ളവരുണ്ട്, പല സെക്ഷനിലുള്ള ആളുകളുണ്ട്, യൂബർ ഈസ് ഓടിക്കുന്നു, അതുപോലെ പുതിയ പുതിയ ടാക്സി ഫെസിലിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ഏതും ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പറിന് അണ്ടറിൽ വരുന്ന ഇൻകം എല്ലാം നമ്മൾ ടാക്സ് റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം.
പിന്നെ എയർ ബി എൻ ബിയുടെ കാര്യം പറഞ്ഞല്ലോ, അതിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്?
ഇപ്പം മോസ്റ്റ് ഓഫ് ദി ഏരിയയിലും ഈ ഓൺലൈൻ ത്രൂ ഹോട്ടൽ നമ്മുടെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് ഏറ്റവും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിരിക്കും ആളുകൾ കൂടുതലും റെന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പം ആ ബേസിൽ അവരതൊരു ബിസിനസ് ആയിട്ടാണ് പേറ്റു അതിനെ കൺസിഡർ ചെയ്യുക.
ഓക്കെ,
അപ്പം അത് നമ്മൾ അത് അവരുടെ ബിസിനസ് ഇൻകം ആയിട്ടും അതുമായിട്ട് റിലേറ്റഡ് പെട്ട എക്സ്പെൻസസ് കുറച്ച് ബാക്കിയുള്ള ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്യണം.
ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു
എല്ലാം ഓൺലൈൻ ട്രേഡിംഗ് ആയതുകൊണ്ട് ഏറ്റവും ഓട്ടോമാറ്റിക്കലി ഈ ഡേറ്റ മാച്ചിങ്ങിലൂടെ റെക്കോർഡ് ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ്സിലൂടെ ഒക്കെ ഡേറ്റ ഏറ്റവും എത്തുന്നുണ്ട്.
അപ്പോൾ ഇത് ഇപ്പോൾ പറഞ്ഞ വിഭാഗത്തിൽ തന്നെയാണോ ഈ ബിറ്റ്കോയിൻ കറൻസിയുടെ കാര്യത്തിൽ വരുന്നത്?
ബിറ്റ്കോയിൻ കഴിഞ്ഞ ലാസ്റ്റ് ഒന്ന് രണ്ട് വർഷമായിട്ട് ഒരു സെർട്ടൻ ഇത് ഉണ്ടായിരുന്നില്ല ഏറ്റവും തന്നെ. ഈ വർഷത്തെ ബഡ്ജറ്റിലൂടെയാണ് അവർ സ്പെസിഫിക്കലി അതിനെ ഒരു അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതർ ഇതൊരു ഫോം ഓഫ് ബിസിനസ് ആണെന്നും അത് നമ്മൾ ഷെയർസ് ഒക്കെ പോലെ തന്നെ അത് ഓൺലൈനിൽ ചെയ്യുന്നതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രോപ്പറായി ടാക്സ് റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഐറ്റിഒ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായി റെക്കോർഡുകൾ സൂക്ഷിക്കുകയും അതിന്റെ കൃത്യമായി അതിന്റെ പ്രോഫിറ്റോ ലോസോ നമ്മൾ ടാക്സ് റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്യുകയും വേണം.
ഓക്കെ, അപ്പോൾ ജോലി സംബന്ധമായ ചിലവുകളുടെ കാര്യം സജിമോൻ വിവരിച്ചു, അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഐറ്റിഒ ഈ വർഷം പ്രത്യേകമായിട്ട് ലക്ഷ്യമിടുന്ന മേഖലകളും വിവരിച്ചു. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എല്ലാ വർഷവും ഒരു മേഖലയാണല്ലോ ഇത്, ഐറ്റിഒ ലക്ഷ്യമിടുന്ന ഒരു മേഖല തന്നെയാണല്ലോ.
ഈ വർഷം കൂടുതലായി ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ട്രാവൽ, ഓൾറെഡി കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ മുതൽ നമുക്ക് ട്രാവൽ റിലേറ്റഡ് എക്സ്പെൻസസ് പിന്നെ ഡിപ്രസേഷൻ അങ്ങനെ ഒന്നും രണ്ട് കാര്യങ്ങൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടാക്സ് റിട്ടേണിൽ ഉണ്ടാകുന്ന ഈ എഫക്റ്റ് ഈ വർഷത്തെ മുതൽ ഫ്യൂച്ചറായിട്ട് സീരിയസ് ആയിട്ട് ഐറ്റിഒ ചെക്ക് ചെയ്യും എന്നുള്ളതാണ് ഒന്ന് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. രണ്ടാമത് അത് കൂടുതലും മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു എന്നുള്ള പ്രൂഫും ചെക്ക് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ഈ വർഷം കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ.
മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു എന്നുള്ള ഒന്ന് വിശദീകരിക്കാം.
മെയിൻ ആയിട്ട് വരുന്ന കുറെ നമ്മൾ മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യാതെയും ക്യാഷ് മേടിക്കുന്നതും ആയിട്ട് ഏറ്റവും ക്യാഷ് ട്രാൻസാക്ഷൻസും ഏറ്റവും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ റെന്റിനൊക്കെ വീട് കൊടുത്തതിന് ശേഷം
അതിന് നമ്മൾ റീസണബിൾ എമൗണ്ടിൽ താഴെ റെന്റിൽ കാണിക്കുകയും ക്യാഷ് മേടിക്കുന്ന പ്രവണതകളൊക്കെ ഏറ്റവും നോട്ടിൽ ഇത് ചെയ്തിട്ടുണ്ട്. അതാണ് അവർ പ്രത്യേകമായി അന്വേഷിക്കും എന്ന് എഴുതിയിരിക്കും.
അപ്പോൾ റെന്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഉള്ളവരൊക്കെ കൃത്യമായിട്ടുള്ള
അതിന്റെ മാർക്കറ്റ് റീസണബിൾ എമൗണ്ട് ഓഫ് മാർക്കറ്റ് സ്റ്റഡിയും അതിന്റെ ഡീറ്റെയിൽസും അവർ സൂക്ഷിക്കേണ്ടതാണ്.
ഓക്കെ,
ഒരു ഉദാഹരണം, മാർക്കറ്റിൽ ആവറേജ് ആ ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു റെന്റ് അവർക്ക് ഏറ്റവും ഒരു റെക്കോർഡ് ഉണ്ടാവാം, അതിന് അടുത്തെങ്കിലും റെക്കോർഡ് റെന്റിൽ കൊടുക്കാതെ റീസൺ കാണിക്കാൻ ടാക്സ് പേയർ ബാധ്യസ്ഥനാണ്.
ഓക്കെ, അങ്ങനെ ഒട്ടേറെ ആളുകൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
അങ്ങനെയുണ്ടെന്നാണ് ഏറ്റവും നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു കാറ്റഗറി പറയുന്ന ഹോളിഡേ ഹോം ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ മിക്കവാറും വർഷത്തിന്റെ പല സമയങ്ങളിലും മെയിൻ ബിസി ആയിട്ടുള്ള സമയങ്ങളിൽ അവർ പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്യും. അത് അവിടെ അവൈലബിൾ അല്ലാതിരിക്കുന്ന സ്റ്റേജുകൾ ഏറ്റവും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്.
ഇനി മറ്റെന്തെങ്കിലും പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള മേഖലകളുണ്ടോ ഇതിൽ?
ഈ മൂന്ന് മേഖലകളാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നത്. കൂടുതലായിട്ട് ഇതിനെ ശ്രദ്ധിക്കേണ്ടത് ബിസിനസ് ചെയ്യുന്ന ആളുകളും എ ബി എനിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു സബ് കോൺട്രാക്ടിങ്, അങ്ങനെ എല്ലോട് ഓഫ് ബിസിനസ് ഇൻകം നമുക്ക് മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതിൽ ടാക്സ് റിട്ടേൺ ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന ഒരുപക്ഷം ആളുകളുണ്ടാവാം. പക്ഷേ അതിന് പ്രോപ്പറായ റെക്കോർഡുകൾ ഉണ്ടാകുകയും അതിനുള്ള റെക്കോർഡുകളെല്ലാം സൂക്ഷിക്കുകയും ചെയ്യണമെന്നത് അത്യാവശ്യമാണ്.
ഇനി ഓരോ വർഷത്തെയും ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള ഒരു സമയം എങ്ങനെയാണെന്നുള്ള കാര്യം വിശദീകരിക്കാമോ?
നോർമൽ കേസിൽ ആദ്യമായിട്ട് ടാക്സ് റിട്ടേൺ ചെയ്യുന്നവരും അതുപോലെ റെഗുലറായിട്ട് ഒരു ടാക്സ് ഏജന്റ് കീപ്പ് ചെയ്യാത്ത ആളുകളും 31st October മുമ്പ് ടാക്സ് റിട്ടേൺ ലോഡ്ജ് ചെയ്യണമെന്നുള്ളതാണല്ലോ. ഇനി നമ്മൾ ഒരു റെഗുലർ ടാക്സ് ഏജന്റ് ത്രൂ ആണ് ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്യുന്നത് എങ്കിൽ അവർക്ക് നെക്സ്റ്റ് ഇയർ May 15 വരെയാണ് പെനാൽറ്റി ഇല്ലാതെ ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്യാവുന്ന ടൈമിംഗ്.
ഓക്കെ, May 15 കഴിഞ്ഞാൽ പെനാൽറ്റിക്ക് സാധ്യതയുണ്ടോ?
പോസിബിൾ ഉണ്ട്, അങ്ങനെ പെനാൽറ്റികൾ വന്ന ആളുകളുണ്ട്. അതുപോലെ രജിസ്റ്റേഡ് ടാക്സ് ഏജൻസും നമ്മൾ ചെയ്യുന്നത് രജിസ്റ്റേഡ് ടാക്സ് ഏജന്റ് ത്രൂ ആണെങ്കിൽ പോലും നമ്മൾ ഡിഫറെന്റ് ടാക്സ് ഏജന്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 31st October ആണ് അതിന്റെ ഡെഡ്ലൈൻ.
ശ്രീ സജിമോൻ ജോൺ SBS മലയാളത്തോട് ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു.
Want to hear more stories like this? subscribe to our regular podcasts on iTunes.